رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، نحمده ونصلي ونسلم على رسوله الكريم، أما بعد. തിലാവ മജാലിസ് റമളാന്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. മർഹബൻ ബികും ജമീഅ. ഇന്ന് സൂറത്തുൽ ഇൻഷിറാഹ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
ഇൻഷാല്ലാ,
കഴിഞ്ഞ പവിത്രമായ ഒരു രാവ്, 21-ാം രാവ് കഴിഞ്ഞ് അതിൻ്റെ നോമ്പനുഷ്ഠിച്ച് ലൈലത്തുൽ ഖദ്റാവാൻ സാധ്യതയുള്ള ഒരു രാവിന് ശേഷം നോമ്പനുഷ്ഠിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു പുലർക്കാലത്ത് നമ്മൾ തിലാവ മജാലിസ് റമളാൻ കേൾക്കുന്നതിന് വേണ്ടി ഇരുന്നിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായ രാവ് കൊണ്ട് അള്ളാഹു തിരഞ്ഞെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും ഇബാദത്തുകളും എല്ലാ കർമ്മങ്ങളും പാകപ്പിഴവുകൾ പുറത്ത് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാം. സൂറത്തുത്തീൻ, സൂറത്തുൽ ഇൻഷിറാഹ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതകാലത്ത് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള അധ്യായമാണ് സൂറത്തുൽ ഇൻഷിറാഹ്. ഈ സൂറത്ത് ഇൻഷിറാഹ് എന്ന പേര് വരാൻ കാരണം അതിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന് സ്വാന്തനം നൽകിക്കൊണ്ടും നബി തങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് നബി തങ്ങളുടെ മനസ്സിന് കുറച്ചുകൂടി വിശാലത നൽകുന്ന രൂപത്തിലുമുള്ള ഒരു സംസാരം ഈ ഒരു അധ്യായത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇൻഷിറാഹ് എന്ന് പറഞ്ഞാൽ വിശാലമാവുക, വിശാലത എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഈ അധ്യായം ഒന്ന് പാരായണം ചെയ്ത് കേൾക്കാം, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്ക് കടന്നു
വരാം. അലം നശ്റഹ് ലക സദറക ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب.
സൂറത്തുൽ ഇൻഷിറാഹ്, ഇതിന് സൂറത്തുൽ ഷറഹ് എന്നും പേരുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ പ്രത്യേക സാഹചര്യത്തിൽ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ആക്രമണങ്ങളുമൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ഉണ്ടായപ്പോൾ നബി തങ്ങൾക്ക് മനസ്സിന് സ്വാന്തനമരുളാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള അധ്യായമാണ് സൂറത്തുൽ ഷറഹ് അല്ലെങ്കിൽ സൂറത്തുൽ ഇൻഷിറാഹ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിലെ പ്രത്യേക സാഹചര്യത്തിൽ അവിടുത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിയതാണെങ്കിൽ പോലും നമ്മൾ ഓരോ മുഅ്മിനീങ്ങളെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ ആ പ്രതിസന്ധികൾക്ക് മുന്നിൽ ദൃഢനിശ്ചയത്തോടെ മനോബലത്തോടെ എഴുന്നേറ്റ് നിൽക്കാനും അവയെ അഭിമുഖീകരിക്കാനും നമ്മെ സഹായിക്കുന്ന വളരെ അഗാധമായ ആശയതലങ്ങളുള്ള ഒരധ്യായമാണ് സൂറത്തു ശറ. അതോടൊപ്പം തന്നെ ഇതിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം എടുത്തു പറയുന്നുമുണ്ട്. ശരിക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അവതരണ രീതി, ഈ സൂറത്തിൻ്റെ അവതരണ രീതി. അങ്ങനെ ഒരു അഭിസംബോധനയുടെ രീതി എന്നുള്ള നിലക്ക് അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം എടുത്തു കാണിക്കുന്ന ഒരു അധ്യായം കൂടി ആണ് സൂറത്തു ശറ. ഇത് തുടങ്ങുന്നത് തന്നെ നബിയെ അവിടുത്തെ ഹൃദയം അവിടുത്തേക്ക് നാം വിശാലമാക്കി തന്നു തന്നില്ലയോ എന്ന് ചോദിച്ചിട്ടാണ്. അലം നശ്റഹ് ലക സദ്റക എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ഈ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ട്, ശത്രുക്കളുടെ അക്രമങ്ങൾ കൊണ്ട് എല്ലാ നിലക്കും എല്ലാ ഭാഗത്തു നിന്നും ഞാൻ ബ്ലോക്കായിപ്പോയി എന്ന് തോന്നുന്ന ഒരു സാഹചര്യം, സ്വന്തക്കാരെ ആരും കൂടെ നിൽക്കാനില്ല, സ്വന്തക്കാരായി കൂടെ ഉണ്ടാവേണ്ടവർ പോലും പിന്നെ അകന്നുപോയി, പ്രധാനപ്പെട്ട പലരും മരണപ്പെട്ടു പോയി, അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു പോയി, അബൂ താലിബിൻ്റെ സ്ഥിതി മറ്റൊരു രൂപത്തിൽ, ഗോത്രക്കാരായ സ്വന്തക്കാരായ ആളുകൾ തന്നെ വഴിയിൽ പതിയിരുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ, നടക്കുന്ന വഴിയിൽ കല്ലും മുള്ളും വിതറുന്ന സാഹചര്യം, നടന്നു പോകുന്ന വഴിയിൽ വലിയ ഗർത്തങ്ങൾ കുഴിച്ചു വെച്ച് അതിലേക്ക് മുത്തുനബിയെ വീഴ്ത്താൻ ശ്രമിക്കുന്ന അവസ്ഥ, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോയി ഒന്ന് സ്വസ്ഥമായി ഇരിക്കുകയാണെങ്കിൽ അപ്പോഴേക്ക് പാത്തും പതുങ്ങിയും വന്ന് തലയിലേക്ക് വലിയ പാറക്കല്ല് തള്ളിയിട്ട് അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന സാഹചര്യം. ഇങ്ങനെ ഏത് നിമിഷത്തിലും നാലു ഭാഗത്തും അപകടം പതിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ എന്തിനു വേണ്ടി? അള്ളാഹുവിൻ്റെ സന്ദേശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇറങ്ങിയത് കൊണ്ടാണ്. ജനങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ്, എന്നിട്ടും അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ്, അവർ നരകത്തിൻ്റെ വഴിയിലാണ് നടക്കുന്നത്. ഈ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ അവരെ ക്ഷണിക്കുമ്പോഴും അവരെന്നെ തടയാൻ ശ്രമിക്കുകയാണ്, അവരെന്നെ പ്രയാസപ്പെടുത്തുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു മനോവേദന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ വന്നപ്പോഴാണ് നബിയെ, അങ്ങ് പ്രയാസപ്പെടേണ്ട, ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള സൂറത്തു ദുഹായിൽ അതിനൊരു തുടർച്ചയായിട്ടാണ് സൂറത്തു ശറഹ് ശരിക്ക് വരുന്നത്. അതിലും നബി തങ്ങളെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് നബി തങ്ങളുടെ പ്രത്യേകമായ അവസ്ഥയും അവശനിലയും എടുത്തു പറഞ്ഞ് നബി തങ്ങളെ അങ്ങ് പ്രയാസപ്പെടേണ്ട, അങ്ങയുടെ കൂടെ അങ്ങയുടെ റബ്ബുണ്ട് എന്ന് സ്വാന്തനിപ്പിക്കുക.
കുറച്ച് ദിവസങ്ങൾ വഹി നിലച്ചിരുന്നല്ലോ.
അതെ, അങ്ങനെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ബോധ്യപ്പെടുത്തുകയാണെന്ത്, റബ്ബ് കൂടെയുണ്ട് നബിയെ, അങ്ങയുടെ രക്ഷിതാവ് അങ്ങയുടെ കൂടെയുണ്ട് നബിയെ, അങ്ങയുടെ മനസ്സ് നാം വിശാലമാക്കി തന്നിരിക്കുന്നു, എല്ലാം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവും മനോബലവും അങ്ങേക്ക് തന്നിരിക്കുന്നു നബിയെ. മാത്രമല്ല അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു പ്രത്യേകമായ അവൻ്റെ ഇർഫാൻ, ഔദാര്യമായിട്ടുള്ള ആ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അറിവ് കൊണ്ടും ഇർഫാൻ കൊണ്ടും അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഗ്രഹിക്കുകയാണ്, അതിനുള്ള വാഗ്ദാനം കൂടിയാണ്. അലം നശ്റഹ് ലക സദ്റക, മാത്രമല്ല നബിയെ അവിടുത്തെ നടുവൊടിച്ചു കളയുന്ന പ്രയാസങ്ങളുണ്ടല്ലോ, അവിടുത്തെ പരീക്ഷണങ്ങളായി അവിടുത്തെ കൂടെയുള്ളത്, ഇതൊന്നും അവിടുത്തേക്കൊരു പ്രയാസവുമല്ലാത്ത രൂപത്തിൽ നാം അതിനെ ലഘൂകരിച്ച് തരുന്നു അങ്ങേക്ക്. അങ്ങയുടെ മഹത്വം ഞാൻ എല്ലാറ്റിനും മുകളിലേക്ക് ഉയർത്തിയിരിക്കുന്നു നബിയെ, അത് നബി തങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു മഹത്വം കൂടി എടുത്തു പറയാം. നബി അവിടുത്തെ കുറിച്ചുള്ള സംസാരവും അവിടുത്തെ പുകഴ്ചയും അവിടുത്തെ വർത്തമാനങ്ങളും നാം ഉയർത്തി വച്ചിരിക്കുന്നു. ലോകം മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു അവിടുത്തോട് പറഞ്ഞ നിർദ്ദേശിച്ച ഉത്തരവാദിത്തം നിർവഹിച്ചു. ആ കാലത്തെ നബിയെ എതിർക്കുന്ന ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു കാലം മാറിയപ്പോൾ ജനങ്ങൾ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വന്നണയുന്ന സാഹചര്യമുണ്ടായി. മദീനയിൽ വന്നപ്പോൾ ഒത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ രാജാവാണ്, ചക്രവർത്തിയാണ്, മദീനയുടെ സുൽത്താനാണ്. മറ്റുള്ള നാടുകളിൽ നിന്ന് പോലും ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ മദീനയിലേക്ക് കൂട്ടം കൂട്ടമായി വരാൻ തുടങ്ങി. മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത് കലിമ ചൊല്ലി ഇസ്ലാം റസൂലുള്ളാഹി തങ്ങളിൽ അണയാൻ തുടങ്ങിയവർ നബി തങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവരുടെ നാവുകളിലും മുത്തുനബിയെക്കുറിച്ചുള്ള സംസാരങ്ങളാണ്. ഇന്നും ലോകത്ത് നബിയെക്കുറിച്ചുള്ള സംസാരം എല്ലായിടത്തും ഉണ്ട്. അള്ളാഹുവിൻ്റെ പേര് പറയുന്നിടത്ത് അതിൻ്റെ കൂടെ തന്നെ മുത്തുനബിയുടെ പേരും പറയപ്പെടും അല്ലേ. ഇപ്പോൾ ഷഹാദത്ത് കലിമയിൽ പോലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ കലിമത്തു ഷഹാദ പൂർണ്ണമാകുന്നില്ലല്ലോ. അതിൻ്റെ കൂടെ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നുകൂടി പറയണം. അപ്പൊ ഷഹാദത്തിന്റെ ഭാഗം തന്നെ അത് പൂർത്തീകരിക്കപ്പെടുന്നത് റസൂലുള്ളാഹിന്റെ പേര് കൂടി വരുന്നതോടൊപ്പമാണ്. ഖുർആനിൽ തന്നെ പലയിടത്തും അല്ലാഹു അത്തീഉല്ലാഹ വഅത്തീഉർ റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതെ,
ഇത്താഴത്ത് അല്ലാഹുവിനാണ് പരമമായ ഇത്താഴത്തും കീഴൊതുക്കവും വണക്കവും കീഴൊതുങ്ങലും റബ്ബിന് വേണ്ടിയാണ്. അത് പഠിപ്പിക്കാനാണ് അമ്പിയാക്കൾ വന്നിട്ടുള്ളത്, മുഴുവൻ അമ്പിയാക്കൾ നബിയും വന്നിട്ടുള്ളത്. എന്നാൽ അള്ളാഹുവിനോടുള്ള ഇത്താഴത്ത് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ റസൂലിനോടുള്ള ഇത്താഴത്ത് കൂടി പറഞ്ഞു. അല്ലാഹു അവൻ്റെ പേരിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞു, ചിലടത്ത് അങ്ങനെ പറഞ്ഞു, ചിലടത്ത് എന്ന് പറഞ്ഞു. അള്ളാഹുവിനും ഇത്താഴത്ത് ചെയ്യും, റസൂലിനും ഇത്താഴത്ത് ചെയ്യും അല്ലേ. ഇങ്ങനെ മാത്രമല്ല, ബാങ്ക് എന്ന് പറയുന്ന ഇസ്ലാമിക ശരീഅത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഷിയാർ, ഇസ്ലാമിൻ്റെ ഷിയാറാണ് ബാങ്ക് അല്ലേ. ആ ബാങ്കിലൂടെയും ലോകത്ത് നടക്കുന്നത്
അഞ്ച്
നേരവും ബാങ്ക് കൊടുക്കുമ്പോൾ അതിലൂടെ അള്ളാഹുവിൻ്റെ പേരും വിളിച്ചു പറയപ്പെടുന്നു. ആ അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ ഒട്ടും കുറവല്ലാത്ത രൂപത്തിൽ നബിയുടെ പേരും വിളിച്ചു പറയപ്പെടുന്നു എന്ന് കരുതി റസൂലുള്ളാഹിന്റെ സ്ഥാനം അള്ളാഹുവിന്റെ സ്ഥാനത്തോളം ഉയർന്നോ? ചില ആളുകൾക്ക് അങ്ങനെയാണ്. റസൂലിനെ കുറിച്ച് പറയുമ്പോഴേക്ക്, റസൂലിന്റെ മദഹ് ചെയ്യുമ്പോഴേക്ക്, റസൂലുള്ളാഹിന്റെ മദഹ് പാടുമ്പോഴേക്ക്, റസൂലുള്ളാഹിന്റെ മൗലിദ് ചൊല്ലുമ്പോഴേക്ക് അത് അള്ളാഹുവിനെക്കാളും നബിയുടെ മഹത്വം ഉയർത്തി എന്ന് അവരുടെ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണ്. അള്ളാഹു തന്നെ നബിയുടെ സ്ഥാനം എവിടെയാണ് എന്താണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സ്ഥാനമാണ് ഏറ്റവും മേലെ, അതിൻ്റെ താഴെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹു വെച്ചിട്ടുള്ളത് നബിയെയാണ്. റസൂലുള്ളാഹിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ റസൂൽ ഇലാഹ് അല്ല, അള്ളാഹു അല്ല, ഇലാഹ് അല്ല. അതല്ലാത്ത അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്ക് കൊടുക്കാവുന്ന എല്ലാ പദവിയും മഹത്വവും ശ്രേഷ്ഠതയും മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ മുത്തനബിയെ അള്ളാഹു ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭൂമി ലോകത്ത് നോക്കൂ, ഒരു നിമിഷം പോലും ബാങ്കില്ലാത്ത ഒരു സെക്കൻഡ് പോലും ഭൂമി ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. ഓരോ നാട്ടിലും അള്ളാഹു ചെയ്തിട്ടുള്ള അവൻ്റെ തദ്ബീർ, ക്രമം. ഇപ്പോൾ ഒരു ഭാഗത്ത് പിന്നെ ആളുകൾ ളുഹർ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ആളുകൾ ഫജ്ർ നിസ്കാരത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മഗ്രിബ് ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ളുഹർ കൊടുക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇഷാ ബാങ്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലോകത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് സൂര്യൻ ഇങ്ങനെ ചലിക്കുക, ഇസ്ലാമിലെ മറ്റു പല കാര്യങ്ങളും ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള, എന്നാൽ നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ്റെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അപ്പോൾ സൂര്യൻ ഉദിച്ചുയർന്ന് ഒരു ദിവസം ഏറ്റവും ആദ്യം തുടങ്ങുന്ന ഇപ്പോൾ ന്യൂസിലാൻഡ് എന്ന് പറയുന്ന രാജ്യം, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഫിജി എന്ന് പറയുന്ന രാജ്യമുണ്ട്. അവിടെ ഫിജിയുടെ ഒരു ഭാഗത്ത് നിന്നാണ് ദിവസം ആദ്യമായി തുടങ്ങുന്നത്. അപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ അവിടെ ഒരു ദിവസവും അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു ദിവസവും ഡേറ്റ് മാറുന്ന ഒരു ചേഞ്ച് ലൈൻ വരുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ സുബഹി ബാങ്ക് കൊടുത്ത് ഇങ്ങനെ തുടങ്ങും. സൂര്യൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഫിജിയിൽ അതിനുശേഷം അതിൻ്റെ ഇടക്ക് വരുന്ന മറ്റ് ചില ഐലൻഡുകളുണ്ട്, ദ്വീപുകളുണ്ട്. ആ ദ്വീപുകളിൽ പിന്നെ ന്യൂസിലാൻഡിലെത്തുമ്പോഴേക്ക് അവിടെ ബാങ്ക് തുടങ്ങി. ഇതാവുമ്പോഴേക്ക് പിന്നെ ന്യൂസിലാൻഡിൽ നിന്നിങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് അങ്ങനെ കടന്നു പോകും. അപ്പോഴേക്ക് മറ്റടുത്ത് ലോഹർ ബാങ്കിൻ്റെ സമയമായി. അപ്പോൾ ലോഹർ ബാങ്ക് തുടങ്ങും. അപ്പോഴേക്കും ഫജ്ർ ബാങ്ക് ഇങ്ങനെ മുന്നോട്ട് പോവുക, അതിൻ്റെ പിന്നാലെ ലോഹർ ബാങ്ക് പിന്നിൽ വരിക, പിന്നെ അതിൻ്റെ പിന്നിൽ അസർ ബാങ്ക് ഇങ്ങനെ വരിക. ഇതിലൊക്കെയും ഈ ബാങ്കിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന നിന്നാണ് അള്ളാഹുവിൻ്റെ മഹത്വം, റസൂലിൻ്റെ മഹത്വം, രണ്ടും ഒരുമിച്ച് പോവുക. അപ്പോൾ ഒരുമിച്ച് വെച്ചപ്പോൾ റസൂൽ അള്ളാഹുമായി മാറിയിട്ടൊന്നുമില്ല. അങ്ങനെ ചില ആളുകൾക്ക് തോന്നിപ്പോവുക റസൂലുള്ളാഹിൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ കൂടെ റസൂലിൻ്റെ മഹത്വം പറയുമ്പോൾ അള്ളാഹുവിനെ പോലെ റസൂലിനെയും ഉയർത്തുന്നു എന്ന് തെറ്റിദ്ധരിക്കുക, അല്ല അങ്ങനെ തോന്നിപ്പോവുകയാണ്. വിശ്വാസത്തിൻ്റെ
കുറവാണ്,
ബലഹീനതയാണ്. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഓറഫാനാലക്ക വിക്രക്ക്, ആ ഒരു വലിയ സംഗതി അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല എപ്പോഴും മനുഷ്യനൊരു എന്താ പ്രയാസങ്ങളുടെ നടുക്കടലിലാവുമ്പോഴും സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള വാക്ക്, ഇപ്പോൾ പ്രയാസമുണ്ട് പക്ഷെ ഇതിന് പിന്നാലെ ഒരു എളുപ്പം സന്തോഷം വരാനുണ്ട്. ദുഃഖമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ സന്തോഷം കടന്നു വരും. ഇപ്പോൾ പ്രയാസത്തിൻ്റെ നാളുകളാണോ അതിന് പിന്നാലെ സന്തോഷത്തിൻ്റെ നാളുകൾ കടന്നു വരും. ഇപ്പോൾ രാവാണോ ശേഷം ഒരു പകൽ വരാനുണ്ട്. ഈ രാത്രി ഇപ്പോൾ ഇരുട്ടാണോ സൂര്യൻ ഉദിക്കുന്ന പ്രകാശം വരുന്ന ഒരു സമയം ഇതാ, ഇതിന് ശേഷം വരാനിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അവിടെയൊക്കെ ഒരു സമാധാനം നൽകുക, ഒരു മോട്ടിവേഷൻ. മനുഷ്യൻ നിരാശനായി ഇരുന്നു പോകുന്ന സമയത്ത് വേണ്ട, നിരാശപ്പെടേണ്ട, കൂടുതൽ മോട്ടിവേറ്റഡ് ആവും, കൂടുതൽ ആവേശം ഉൾക്കൊണ്ട് മോട്ടിവേഷൻ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും. ജീവിതം ഇവിടെ അവസാനിപ്പിക്കേണ്ടത് അല്ല, സന്തോഷത്തിൻ്റെ നാളുകൾ വരും. ഇവിടെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറാൻ ഒരു കയറ്റമുണ്ടെങ്കിൽ അതിനൊരു ഇറക്കവും ഉണ്ടാവും. ആ ഒരു തത്വം കൂടി അള്ളാഹു അരക്കിട്ട് ഉറപ്പിക്കുകയും അതിലൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാന്ത്വനിപ്പിക്കുകയും അതോടൊപ്പം എല്ലാവരും ഇത് പാരായണം ചെയ്യുന്ന എല്ലാവരും അതൊരു സ്വാന്തനമാണ്. മനസ്സിന് പ്രയാസമുള്ള ആളുകൾ സൂറത്തു ഷറഹ് ഓതണം എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രയാസപ്പെടുന്ന ആളുകൾ, മനസ്സിൽ വലിയ ടെൻഷനായിരിക്കുന്ന ആളുകൾക്ക് സൂറത്തു ഷറഹ് വലിയ മരുന്നാണ്, അത് പാരായണം ചെയ്യണം. പിന്നെ ഇതൊക്കെയാണെങ്കിലും മനുഷ്യന്മാർ എല്ലാ പണികളും ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് വീണ്ടും ഒരു മോട്ടിവേഷൻ എന്നുള്ള തലത്തിൽ ഈ സൂറത്ത് വലിയ ഒരു അർത്ഥ തലം സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. നമ്മൾ ഒരു പണി കഴിഞ്ഞാൽ അവിടെ നിർത്തല്ലേ വേണ്ടത്, അടുത്തതിലേക്ക് നമ്മൾ പോകണം. ഉള്ളടുത്ത് നിൽക്കല്ലേ വേണ്ടത്, മുന്നിലേക്ക് പോവണം. നമ്മൾ നിൽക്കുന്നിടത്ത് നിൽക്കരുത്. ഒരു പണി കഴിഞ്ഞാൽ അടുത്തത് അന്വേഷിക്കുക, ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു വഴിയിൽ ഒരു വിജയം നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ വിജയത്തോടുകൂടി എല്ലാം അവസാനിപ്പിക്കുകയല്ല, അടുത്തൊരു വിജയം വീണ്ടും അന്വേഷിക്കുക. അതിനുള്ള പ്രേരണ കൂടി ഈ സൂറത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാറ്റിൻ്റെയും മടക്കം റബ്ബിലേക്കാണ്. എന്ത് വിജയങ്ങൾ, എന്ത് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും എല്ലാറ്റിൻ്റെയും ഒടുക്കം റബ്ബിലേക്കാണ്, റബ്ബിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇതാണ് ഈ സൂറത്ത് പറഞ്ഞു വെക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു സംഗ്രഹം
بسم الله الرحمن الرحيم ألم نشرح لك صدرك
نبي അങ്ങേക്ക് അങ്ങയുടെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലയോ
ووضعنا عنك وزرك الذي أنقض ظهرك
അങ്ങയുടെ നടുവൊടിക്കുന്ന ഭാരം നാം അങ്ങയെ തൊട്ട് ഇറക്കി വെച്ച് തന്നു
ورفعنا لك ذكرك
അങ്ങയുടെ പുകഴ്ച അങ്ങേക്ക് നാം ഉയർത്തി തന്നു
فإن
നിശ്ചയം പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പവുമുണ്ട്. നിശ്ചയം പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പവും ഉണ്ട്. ഒരു കർമ്മത്തിൽ നിന്ന് താങ്കൾ വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് പരിശ്രമിക്കണം.
വഇലാ റബ്ബിക ഫർഗബ്
താങ്കളുടെ റബ്ബിലേക്ക് ആഗ്രഹത്തോടെ മടങ്ങണം.
സദഖല്ലാഹുൽ അലിയ്യുൽ
അസീം. ഇതാണ് സൂറത്തു ശറഹ്, ഈ ആയത്തുകളുടെ ചെറിയ ഒരു സംഗ്രഹം. അപ്പോൾ ഇതിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മളോടുള്ള ഒരു കൽപ്പന കൂടിയാണ്, നമ്മൾ റബ്ബിലേക്ക് മടങ്ങണം. ഒരു കർമ്മം ചെയ്താൽ ആ കർമ്മം കഴിഞ്ഞ് വിശ്രമിക്കുകയല്ല മനുഷ്യൻ വേണ്ടത്. ഇപ്പോൾ പ്രബോധന പ്രവർത്തന രംഗത്തുള്ള ആളുകൾ, സംഘടനാ പ്രവർത്തന രംഗത്തുള്ള ആളുകളൊക്കെ ഉണ്ട്, അവരോടുള്ള ഒരു ഒരു പിന്നെ കൽപ്പന കൂടി ആണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾ പ്രബോധനവുമായി ബന്ധപ്പെട്ട, ദീനീ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി ചെയ്ത് കഴിഞ്ഞാൽ വിശ്രമിക്കുകയല്ല വേണ്ടത്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ആരംഭിക്കണം. പൊതുവെ നമ്മളൊരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ വിശ്രമിക്കും, പിന്നെ സംഗതികളൊന്നും ഉണ്ടാവില്ല. അതല്ല, ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തതിനുള്ള പരിശ്രമങ്ങൾ തുടങ്ങണം, അടുത്തതിലേക്ക് പ്രവേശിക്കണം.
ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ അത് പറയാറുണ്ടല്ലോ, ഖത്മ പൂർത്തീകരിച്ചാൽ ഫാത്തിഹയും അലിഫ് ലാം മീം ആദ്യത്തെ അഞ്ചായത്തും അടുത്ത ഖത്മ
തുടങ്ങി വെക്കണം. അതെ, അത് ഈ ഒരു സംഗതി അതിലും വരുന്നുണ്ട്
അല്ലേ.
നമ്മൾ ഖത്മ പാരായണം ചെയ്ത് ഒന്ന് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞ് ഓതി കഴിഞ്ഞാൽ അടുത്ത ഒരു ഖത്മിന്റെ തുടക്കം എന്നുള്ള നിലക്ക് ഫാത്തിഹയും അതുപോലെ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആയത്തുകളും ഓതി വെക്കൽ സുന്നത്ത്. അപ്പൊ അത് തന്നെയാണ് എന്നാണ്. അപ്പൊ ഈ ഒരു വലിയ പാഠം നമ്മൾ ഇപ്പോൾ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരും ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവർ ലോകത്ത് ആരുമില്ല. ഏറ്റവും വലിയ പരീക്ഷണവും പ്രതിസന്ധിയും നേരിട്ടത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമയോടുകൂടി അത് നേരിട്ടപ്പോൾ അള്ളാഹു വലിയ സന്തോഷം നബി തങ്ങൾക്ക് കൊടുത്തു. മക്കയിൽ നബി തങ്ങൾ അനുഭവിച്ചതിന് നബി തങ്ങൾ ക്ഷമ പാലിച്ചപ്പോൾ അള്ളാഹു മദീനയിൽ അതിനേക്കാളും വലിയ സന്തോഷം നബി തങ്ങൾക്ക് കൊടുത്തു. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ ജീവിതത്തിലും മക്കയും ഉണ്ടാവും മദീനയും ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കുക. വിഷമങ്ങൾ വരുമ്പോൾ അത് എൻ്റെ ജീവിതത്തിലെ മക്ക കാലഘട്ടമാണ്. ഇത് കഴിഞ്ഞ് ഒരു ഹിജ്റ കഴിഞ്ഞാൽ ഒരു മദീന കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ വരും. അതിന് ഞാൻ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം. ജീവിതം അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. മക്കയോടുകൂടി ലോകവും ചരിത്രവും അവസാനിക്കുകയല്ല, മക്കയോടുകൂടി ഇസ്ലാമിക ചരിത്രത്തിന്റെ മറ്റൊരു അധ്യായം ആരംഭിക്കുകയാണ് എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ പരീക്ഷണങ്ങളാവുന്ന ഒരു മക്ക കടന്നു പോകും, പിന്നെ അതിനുശേഷം
സന്തോഷമാവുന്ന മദീന,
ആശ്വാസത്തിന്റെ സ്വാന്തനത്തിന്റെ സന്തോഷത്തിന്റെ മദീന കടന്നു വരും എന്നുള്ള ഒരു ആശയം കൂടി ഇത് നമുക്ക് തരികയാണ്. അപ്പൊ പ്രയാസങ്ങളിൽ ഒരിക്കലും മനം മടുത്തു പോവാൻ പാടില്ല, മനസ്സിൻ്റെ മനോബലം നഷ്ടപ്പെടുത്താൻ പാടില്ല. മിനിങ്ങൾ അങ്ങനെയല്ലല്ലോ ആവേണ്ടത് അല്ലേ. ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ കരുതും നമുക്ക് ഇത് വലിയ പരീക്ഷണമാണ്, ഈ പരീക്ഷണത്തിൽ പിന്നെ ഈ പരീക്ഷണം എന്തിനാണ് റബ്ബ് എനിക്ക് തന്നത് എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എൻ്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ചവനാണ്, അവനറിയാം എനിക്ക് എന്താണ് ഖൈർ, അതവൻ എനിക്ക് തരുന്നു, ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെടുന്നു. സുബഹ് നിസ്കാരത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ നമ്മൾ കുനൂത്തിൽ കൈയുയർത്തിക്കൊണ്ട് എന്താ പറയുന്നത്, അള്ളാഹുവേ നീയാണ് വിധിക്കുന്നവൻ, നിന്റെ വിധിക്ക് അപ്പുറത്തൊരു വിധിയും ഇല്ല, ആരും അതിനപ്പുറം വിധിക്കാൻ കഴിയുന്നവർ ഇല്ല. എനിക്ക് എന്ത് വന്നിട്ടുണ്ടെങ്കിലും സന്തോഷവും ദുഃഖവും വിഷമവും പ്രയാസവും വേദനയും രോഗവും ആരോഗ്യവും എല്ലാം നിന്റെ തീരുമാനപ്രകാരമാണ്, അതെനിക്ക് വരും, അത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് മനുഷ്യൻ മനസ്സിന് മനോബലം കൊടുത്തിട്ടാണ് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു ദിവസം ആരംഭിക്കുന്നത് അല്ലേ. അതെ, ആ ഒരു മനസ്സിൻ്റെ അവസ്ഥ, വിശ്വാസത്തിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ള യക്കീനോടുകൂടിയുള്ള അവസ്ഥ, അത് മനുഷ്യൻ എപ്പോഴും സമാധാനവും സാന്ത്വനവും നൽകും. അതാണ് അല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മനുഷ്യന് മനസ്സിന് സമാധാനം നൽകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ചില സംഗതികൾ അങ്ങനെയാണ്, ചില സംഗതികൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് നമുക്ക് ഷെറാണ് എന്ന് തോന്നും. പഠിച്ചോലെ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നുപോയി എന്ന് മനുഷ്യൻ പറയും. പക്ഷെ അതിൻ്റെ അപ്പുറം വലിയൊരു ഖൈർ നമ്മൾ അറിയാത്തത് റബ്ബ് ഒളിപ്പിച്ചു
വെച്ചിട്ടുണ്ടാവും.
ചില സംഗതികൾ നമ്മൾ കരുതും നമുക്കതാണ് ഏറ്റവും നല്ലത് എന്ന്, പക്ഷെ അത് ഏറ്റവും വലിയ ഷറായിരിക്കും അതിൻ്റെ പിന്നിൽ. ഞാൻ സാധാരണയായി പറയാറുണ്ട്, പൊക്കിപ്പറമ്പ് കുറേ വർഷം മുമ്പ് ഒരു പിന്നെ ഒരു ഒരു വാഹനാപകടം, ഒരു ബസ് മുഴുവൻ കത്തിപ്പോയൊരു സംഭവം ഉണ്ടായിരുന്നു. ആ അതിൻ്റെ ആ റിപ്പോർട്ട് വന്ന ദിവസം പത്രത്തിൽ ഒരാളുടെ അനുഭവം എഴുതിയിരുന്നു. എന്ന് പറഞ്ഞാൽ അയാൾ അതിൻ്റെ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ ബസ്സിൽ കയറാൻ വേണ്ടി കൈ കാണിച്ച ആളാണ്. അപ്പോൾ ആ ബസ് വേഗതയിൽ പോയത് കൊണ്ട് ബസ് നിർത്തിയില്ല, അയാൾക്ക് ആ ബസ് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ വലിയ ഒരു ഒരു ടെൻഷനായിട്ടാണ് അയാൾ നിന്നത്. പക്ഷെ അടുത്ത നിമിഷം ഈ ബസ് അടുത്ത സ്റ്റോപ്പിൽ പോയി, അവിടുന്ന് ബസ് മറിഞ്ഞു തീ പിടിച്ചു എന്ന് കേട്ടു. എന്നിട്ട് അതിലുള്ള ആളുകൾ മുഴുവൻ എന്ത് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹ് അൽഹംദുലില്ലാ, എനിക്ക് ആ ബസ് നിർത്താത്തത് ഖൈറായി. അയാളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അത് ഷർറായിരുന്നു. പക്ഷേ ഒരേയൊരു ദുരന്തത്തിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അയാൾക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത വലിയൊരു സംഗതിയാണ്. അയാൾ അപ്പം അത് കണ്ടപ്പോൾ ഷർറാണെന്ന് കരുതി. ഇതാണ് ഓരോ അവസ്ഥയിലും മനുഷ്യൻ്റെ അവസ്ഥ. നമ്മൾ മുന്നിൽ ഒരു പ്രയാസം വരുമ്പോൾ അത് നമുക്ക് വലിയ ഷർറാണ്, ദുരന്തമാണെന്ന് നമ്മൾ കരുതുകയാണ്. പക്ഷേ അതിനേക്കാളും വലിയൊരു ദുരന്തത്തെ നമുക്ക് തടുത്തു നിർത്താനായിരിക്കും അല്ലാഹു ഈ ചെറിയ സംഗതിയെ നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇനി സൂറത്തു ഷറഹിലെ തജ്വീദ് പാരായണവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു ശറഹ് ഇവിടെ ആദ്യത്തെ നാല് ആയത്തുകളിലും
കാഫിന്റെ ഉച്ചാരണം അല്ലേ?
അതെ, അവസാന ഭാഗത്ത് വഖഫ് ചെയ്യുമ്പോൾ വരുന്നത് കാഫ. മാറ്റണോ വാഫി? എല്ലാറ്റിൻ്റെയും അവസാനത്തിലുള്ളത് കാഫ. ഈ കാഫ് അവിടെ വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ. കാഫിൻ്റെ ഒരു പ്രത്യേകമായ ഒരു സിഫത്ത് അതിൽ പറയപ്പെട്ടതുണ്ട്. ഹംസ് എന്ന് പറയുന്ന ഒരു സിഫത്ത് എന്ന് പറഞ്ഞാൽ കാറ്റ് പുറത്തേക്ക് കാറ്റ് വരിക എന്ന, കാറ്റിൻ്റെ സഞ്ചാരം ഉണ്ടാവുക എന്നുള്ളതാണ് ഹംസ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം. അക്ഷരം ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ കൂടെ കാറ്റ് പുറപ്പെടുക, ഇതാണ്. അപ്പോൾ ഇവിടെ കാഫിൽ അത് പിന്നെ എല്ലാ അവസ്ഥയിലും ഉണ്ട്, എന്നാൽ അതേസമയം സുക്കൂൻ ഉണ്ടാകുന്ന സമയത്താണ് അത് വ്യക്തമായി
അനുഭവപ്പെടുക.
ഹറക്കത്തിൻ്റെ സമയത്ത് അത് അങ്ങനെ അനുഭവപ്പെടില്ല. അപ്പോൾ അലം നശ്റഹ് ലക സ്വദ്റക്, സുക്കൂൻ വരുന്ന സമയത്ത് സ്വദ്റക് ആ കാറ്റ് പുറത്തേക്ക് വരുന്നത് ശരിക്കും മനസ്സിലാവും. അത് ആ ഉച്ചാരണത്തിലും അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓതുന്ന സമയത്ത്
ശ്രദ്ധിക്കേണ്ടതാണ്.
കാറ്റ് വരുന്ന ശബ്ദം ഇത് കാഫിലും തായിലും രണ്ടിലും സുഖൂന് വരുന്ന സമയത്തുണ്ടാവുന്ന സംഗതിയാണ്. അപ്പൊ അതേസമയം ഈ ഹറക്കത്തുള്ള കാഫിലും തായിലും ഈ സുഖൂനുള്ള സമയത്ത് അതുപോലെ ഉള്ളതുപോലെ ഉണ്ടാവില്ല. ലഖ എന്ന് പറയണ്ട, ചില ആളുകൾ എന്ന് പറയണ്ട, എന്ന് പറയില്ല, എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഹംസ് വന്നിട്ടുണ്ട്. പക്ഷെ സുക്കൂനിലുള്ള അളവ് പോലെ അതിൽ ഉണ്ടാവില്ല. അപ്പോൾ അലം നശ്റഹ് ലക സ്വദ്റക്, ലക എന്ന് പറയണ്ട, ലക സ്വദ്റക്. വവദഅന അൻക വിസ്റക അല്ലദീ അൻഖദ ദഹ്റക. അങ്ങനെ കാഫിൻ്റെ കൂടെ അവസാനത്തിൽ അങ്ങനെ ഒരു കാറ്റിൻ്റെ ശബ്ദം
ഉണ്ടാവണം
അല്ലേ. സ്വദ്റക്ക് എന്ന ശബ്ദം വരാനും പാടില്ല. സ്വദ്റക്ക് അല്ല വിസ്റക്ക്, ദഹ്റക്ക്, വിക്റക്ക് എന്നിങ്ങനെ പറയാൻ പാടില്ല. ആ ഭാഗം ഒന്നുകൂടെ ഉസ്താദ് ഓതി കേൾപ്പിച്ചു.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സ്വദ്റക ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك.
അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ദിക്റക് അവിടെ ദിക് അല്ലേ. ഇപ്പം നമ്മൾ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ഒക്കെ കിട്ടുമ്പോൾ അല്ലാഹു അക്ബർ അക്ബർ ആ ശബ്ദം അവിടെയും അത് സിഫത്താണ്, ലാസിമായ ഒരു സിഫത്താണ്. തക്ബീറത്തുൽ ഇഹ്റാം നിർബന്ധമായ സംഗതിയാണല്ലോ നിസ്കാരത്തിൽ.
ബാങ്കിലൊക്കെ തന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് കൊടുക്കുന്നവരുണ്ട്.
ബാങ്കിലും അത് ശ്രദ്ധിക്കണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നല്ല, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അക്ബർ ആ ഒരു കാഫിന്റെ സുക്കൂനിൽ ആ ശബ്ദം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ സൂറത്തു ഷറഹിൽ നമ്മൾ തജീദുമായി ബന്ധപ്പെട്ട് ഈ കാഫിൽ സുക്കൂൻ ഉണ്ടാവുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഹംസ് എന്ന ആ ഒരു ശബ്ദ സ്വഭാവമാണ് നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അതുപോലെ തന്നെ പ്രധാനമായതാണ് അവസാന ഭാഗത്ത് വരുന്ന രണ്ടായത്തിലെ ഫൻസബ് ഫർഗബ് എന്നിടത്ത് ഖൽഖലത്ത്. ഫൻസബ് എന്ന് പറയണം ഫർഗബ് എന്ന ശബ്ദത്തോടുകൂടി സുക്കൂൻ വ്യക്തമായി ബാഇൽ ഉച്ചരിക്കണം.
ഖൽഖലത്ത് ആയത്തുകളുടെ അവസാനമാകുമ്പോൾ ശക്തമായിട്ടുണ്ടാവും.
അതെ, അത് ഖൽഖലത്തിന്റെ വ്യത്യസ്തമായ ദറജകളുണ്ട്. അപ്പൊ അതിൽ ആയത്തിന്റെ അവസാനത്തിൽ വരുമ്പോൾ അത് ഖൽഖല ഉസ്ത എന്ന് പറയും. ഖൽഖല ഉസ്ത എന്ന് പറയും. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഫൻസബ് ഒന്നുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ പിന്നെ സുക്കൂനിനെ വ്യക്തമാക്കണം. അപ്പോൾ അത് ശക്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബാഇൽ കൂടുതൽ ശക്തി കൊടുക്കണം എന്നും തെറ്റിദ്ധരിക്കരുത്. ഫൻസബ് ഇടയിൽ വരുന്നതിനേക്കാളും കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം, സൂക്ഷ്മതയോടുകൂടി വേണം
സുക്കൂനെ പറയാം.
അതെ. അപ്പോൾ വഇല റബ്ബിക ഫർഗബ് ഈ രണ്ട് സംഗതികൾ കാര്യമായി സൂറത്ത് ഷറഹിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണ്. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അതുവരെ ജസാകുമുല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
റമദാൻ.